ലോകമെമ്പാടും ഈ സമയത്ത് ടി വിയിലൂടെയും ഇന്റർനെറ്റിലൂടെയും ഞങ്ങളെ വീക്ഷിക്കുന്നവരെ വന്ദനം ചെയ്യുന്നു. ഞാൻ വെങ്ങാനൂരിൻ്റെ അടുത്തൊരു ഗ്രാമത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ് ഞാൻ ഇന്ന് ബോൽഫലകമായി വായിക്കുന്നത്. ദയവായി ആ വാക്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുമെങ്കിൽ വേഗത്തിൽ ശ്രദ്ധിക്കുക. ഇത് ഏകദേശം 25-30 മിനിറ്റോളം നീളുന്ന ഒരു സംസാരമാണെങ്കിൽ കൂടെ ഈ സംസാരത്തിനിടയിലുള്ള വലിയ കാര്യങ്ങൾ കർത്താവിൽ നിന്ന് സ്വീകരിപ്പാൻ നിങ്ങൾക്ക് ഇടപെരുമാറാകട്ടെ എന്ന് പ്രത്യേകിച്ച് ആശിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. എന്നോട് ചേർന്നൊന്ന് പറയാമോ? യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ, അപ്പം 18-ാം വാക്യത്തിൽ വായിച്ചപ്പം പറഞ്ഞു അവനിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധി ഇല്ല. അപ്പോൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് സംശയമുണ്ട്, എന്നതായി ന്യായവിധി? ന്യായമായ ഒരു വിധി ആയിരിക്കണമല്ലോ ന്യായവിധി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ന്യായവിധി എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് തൊട്ട് താഴത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദയവായി നിങ്ങൾ അതുകൂടെ ശ്രദ്ധിച്ചാട്ടെ. യോഹന്നാൻ 3:19 ന്യായവിധി എന്നതോ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാർ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അപ്പൊ ന്യായവിധി എന്നതാ? ന്യായവിധിയെ കുറിച്ച് പല വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള പരസ്യ ഗ്രൗണ്ടുകളിലൊക്കെ ഉറക്കെ പ്രസംഗിക്കപ്പെടുന്ന ഒരു സന്ദേശമാണ് ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. സത്യത്തിൽ ന്യായവിധി എന്താന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെയാണ് ഒഴിയുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ന്യായവിധി എന്നതോ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു എന്നുള്ളത് തന്നെ. അപ്പം യോഹന്നാൻ 1-ാം അധ്യായത്തിൽ തന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ സത്യ വെളിച്ചം വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു. കരങ്ങളെ അടിച്ചൊന്ന് യേശുവിന്റെ മഹത്വം കൊടുത്തു. ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന സത്യ വെളിച്ചം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു. യേശു ക്രിസ്തു വാസ്തവത്തിൽ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം, യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി ആകുമ്പോൾ അവർക്ക് സംഭവിക്കുന്നത് മനസ്സിലാക്കിയാൽ എന്തിനാ യേശു വന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, യേശു ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ. ശിക്ഷ എന്നും വിധി എന്നും കൂടി ചേരുന്ന രണ്ട് പദങ്ങൾ, ശിക്ഷാവിധി, ശിക്ഷാവിധി, കണ്ടംനേഷൻ, ശിക്ഷാവിധി. യേശു ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. എന്നാൽ നല്ല ശതമാനം ആൾക്കാർ ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ലെങ്കിലും ന്യായവിധിയുണ്ട് എന്നാണ്. പക്ഷെ ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുന്നു, യേശു ക്രിസ്തുവിലുള്ളവർക്ക് ന്യായവിധി ഇല്ല. രണ്ട് കാര്യമില്ല നിങ്ങൾക്ക്. ഒന്ന്, ശിക്ഷാവിധിയാണ്, നിയമമാണ് നിങ്ങൾക്ക് ശിക്ഷ കൊണ്ടുവന്നത്. നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിട്ടിരുന്നില്ല, നിയമം വന്നപ്പോഴാണ് പാപം കണക്കിടപ്പെട്ടത്. നിയമമായിരുന്നു ശിക്ഷയ്ക്ക് കാരണമായി തീർന്നത്. നിയമമില്ലാതെ ആരെയും ശിക്ഷിക്കാൻ ഒക്കത്തില്ല, കാരണം നിയമത്തിൻ്റെ കീഴിൽ ആ ശിക്ഷ നടപ്പാകേണ്ടിയത്. അങ്ങനെ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി, അഥവാ ന്യായവിധിയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി. അപ്പൊ ഈ വാക്യത്തിൽ പറയുന്ന ആശയം ഒന്ന് കേട്ടാട്ടെ. 19-ാമത്തെ വാക്യം, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും, അപ്പം ന്യായമായ വിധിക്ക് കാരണം അതാണ്, വെളിച്ചം ലോകത്തിൽ വന്നു എന്നിട്ടും. അപ്പം വിധി കൽപ്പിക്കുന്നതിൻ്റെ ആ ഫോറം, ക്രൈറ്റീരിയ, മാനദണ്ഡം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഇത് വിധി കൽപ്പിക്കുന്നതിൻ്റെ മാനദണ്ഡം ഇതാ, വെളിച്ചം ലോകത്തിൽ ഉണ്ടായിട്ടും. ഇവിടെ പറയുന്ന വെളിച്ചം സൂര്യനല്ല കേട്ടോ, ഇവിടെ പറയുന്ന വെളിച്ചം ചന്ദ്രനും അല്ല കേട്ടോ, ഇവിടെ പറയുന്ന വെളിച്ചം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്ന വെളിച്ചം ലോകത്തിൽ ഉണ്ടായിട്ടും, ഇവിടെ മനുഷ്യനെ പറ്റിയ പ്രശ്നം എന്താന്ന് നോക്കിക്കേ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ വെളിച്ചത്തെക്കാൾ അവർ ഇരുളിനെ സ്നേഹിച്ചു. ഇതാണ് ന്യായവിധിക്ക് കാരണം. അപ്പൊ ന്യായവിധി ഒഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇരുളിനെ സ്നേഹം നിർത്തിയിട്ട് വെളിച്ചത്തെ സ്നേഹം തുടങ്ങണം. അപ്പൊ എന്താണ് ഇരുള്, എന്താണ് വെളിച്ചം? ഇതൊന്ന് വേഗത്തിൽ പറയാം. വെളിച്ചം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കർത്താവിനെയാണെങ്കിൽ, ഇരുട്ടെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അന്ധകാരം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സാത്താനെയാണ്. ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോ, കർത്താവിനെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോ, ആ സ്വീകരിക്കപ്പെടുന്ന വ്യക്തി ഇരുട്ടൊഴിഞ്ഞവനായി വെളിച്ചമുള്ളവനായി മാറുന്നു. ഇങ്ങനെ വെളിച്ചമുള്ളവനായി മാറുന്നവന് ന്യായവിധിയില്ല. കരങ്ങളെ അടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ന്യായവിധിയില്ല, ന്യായവിധിയില്ല. ന്യായവിധിയുടെ ഭയത്തിലല്ല ഒരു വ്യക്തി കർത്താവിങ്കിലേക്ക് വരേണ്ടത്. ഞാനത് പിന്നെയും ആവർത്തിക്കാം. ന്യായവിധിയിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയല്ല ഒരാൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരേണ്ടത്. കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നതുകൊണ്ടാണ് ന്യായവിധിയിൽ നിന്നൊരു വ്യക്തി സ്വതന്ത്രമായത്. ഈ വാക്യത്തിൻ്റെ ആശയം ഒന്ന്, ഈ രണ്ട് പദത്തെ എടുത്താൽ വേഗത്തിൽ ഏത് സാധാരണക്കാർക്കും മനസ്സിലാകും. രണ്ട് പദം, ഒന്ന് വെളിച്ചം, രണ്ട് ഇരുട്ട്. ഇരുട്ട് ലോകത്തിൽ ഉണ്ടായിരുന്നപ്പം ഇരുട്ടിനെ സ്നേഹിച്ചു എന്നതിൽ വിഷയമില്ല, കാരണം ഇരുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം വെളിച്ചം വന്നു കഴിഞ്ഞു. ഈ വെളിച്ചത്തിൻ്റെ സ്വഭാവം എന്താ? ഈ അധ്യായത്തിൽ നിന്ന് തന്നെ ഞാൻ അതൊന്ന് എടുക്കുക, അപ്പം നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകും. ദയവായിട്ട് ഈ 19-ാമത്തെ വാക്യത്തിൻ്റെ 1-ാം ഭാഗവും 2-ാം ഭാഗവും കൂടെ നിങ്ങൾ ഒന്ന് പഠിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചോ, അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം മുതലേ ഈ വെളിച്ചം എന്ന് പറയുന്ന ആശയത്തെ കൊണ്ടിരിക്കുകയാണ്. 1:4, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. 1:5, വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു. കണ്ടോ, വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇരുളെന്ന് വിശേഷിപ്പിക്കുന്നത് അന്ധകാരം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സാത്താന്റെ പ്രവൃത്തികളെയാണെങ്കിൽ, വെളിച്ചം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കർത്താവിന്റെ പ്രവൃത്തികളെയാണ്. ഇരുളോ ഇരുള് വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഓക്കെ, ഈ വെളിച്ചത്തെക്കുറിച്ച് യോഹന്നാൻ സാക്ഷ്യം പറഞ്ഞു. 1:7, 1:8, അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നവനത്രേ. 1:9 നോക്കി, യോഹന്നാൻ 1:9, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. എന്നോട് ചേർന്നൊന്ന് പറയാമോ, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏതായിരുന്നു ആ സത്യ വെളിച്ചം? ഒരു സംശയമില്ലാതെ നിങ്ങൾക്കും എനിക്കും പറയാൻ പറ്റും. ഏതാ ആ സത്യ വെളിച്ചം? യേശുവായിരുന്നു ആ സത്യ വെളിച്ചം. ആ യേശു എന്ന സത്യ വെളിച്ചത്തിന്റെ പ്രത്യേകത എന്താ? ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഒന്ന് ചേർന്ന് പറഞ്ഞു, ഏത് മനുഷ്യനെയും. മതം അവിടെ ചോദിക്കുന്നില്ല, ജാതി അവിടെ ചോദിക്കുന്നില്ല, കാസ്റ്റ് സിസ്റ്റം അവിടെ ഇല്ല. കറുത്തവനോ വെളുത്തവനോ ഉയർന്നവനോ ഉയരം കുറഞ്ഞവനോ കൂടി ഒന്നും ചോദിക്കുന്നില്ല. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഹല്ലേലൂയ. അപ്പൊ വാസ്തവത്തിൽ ന്യായവിധി വാണത് അന്ധകാരത്തിലാണെങ്കിൽ, ന്യായവിധി ഒഴിയുന്നത് വെളിച്ചത്തിലാണ്. കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ന്യായവിധി വാണത് അന്ധകാരത്തിലാണെങ്കിൽ, ന്യായവിധി ഒഴിയുന്നത് വെളിച്ചത്തിൽ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ന്യായവിധി വാണത് അന്ധകാരത്തിലാണെങ്കിൽ, ന്യായവിധി ഒഴിയുന്നത് വെളിച്ചത്തിലാണ്. ന്യായവിധി വാണത് ഇരുട്ടിനെ കൂട്ടുപിടിച്ചാണെങ്കിൽ, ഹല്ലേലൂയ, വെളിച്ചം വാണത് യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യായവിധി ഒഴിഞ്ഞത് കർത്താവിലൂടെയാണ്. അതാ ഈ വാക്യം പറയുന്നത്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വാക്യം നോക്കിയാട്ടെ, 9-ാമത്തെ വാക്യം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. എന്നിട്ടാ 3:9-19 പറയുന്നത്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും. കണ്ടോ, 1:9 പറയുമ്പോൾ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. കാരണം യോഹന്നാൻ സുവിശേഷം എഴുതി തുടങ്ങുന്നേ ഉള്ളൂ. വെളിച്ചത്തെക്കുറിച്ച് യോഹന്നാൻ സാക്ഷ്യം പറഞ്ഞു. മേളത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, സാക്ഷ്യം പറഞ്ഞു. 8-ാം വാക്യത്തിൽ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ആരാ? യോഹന്നാൻ. യോഹന്നാൻ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. യോഹന്നാൻ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പം വരെ ന്യായവിധിയായിരുന്നു ഈ ലോകത്തിൽ പടർന്നുകൊണ്ടിരുന്നേ. എല്ലാ മനുഷ്യനും ചെയ്തതിനൊത്തവണ്ണം കിട്ടത്തക്ക തലത്തിൽ എല്ലാവരും ശിക്ഷാവിധിക്കും ന്യായമായ വിധിക്കും കീഴിലായിരുന്നു. കാരണം ന്യായവിധി വാണത് ഇരുട്ടിനെ കൂട്ടുപിടിച്ചായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇരുട്ടിനെ കൂട്ടുപിടിച്ച് വാണിരുന്ന ന്യായവിധി ഇങ്ങനെ വാണുകൊണ്ടിരുന്നപ്പോഴാ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് ഓ സത്യ വെളിച്ചത്തിനായിട്ട് ഒന്ന് നന്ദി പറഞ്ഞു. എത്ര ഇരുട്ട് മൂടിക്കിടക്കുന്നതിനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് ഇന്ന് ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന വെളിച്ചം. അത്ഭുത പ്രകാശം, അത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവ് യേശുവാണ്. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ, യേശുവേന്ന് ഉള്ളു തുറന്ന് വിളിക്കുമ്പോൾ, ടെലിവിഷനിലൂടെ ഇത് കേൾക്കുമ്പോൾ, അധരം തുറന്ന യേശുവിനെ ഹൃദയം കൊണ്ട് നാഥനായി കർത്താവായി ഏറ്റെടുക്കുമ്പോൾ, എന്റെ പ്രിയരെ, അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്നത് എന്തിനാണെന്നറിയോ? വെളിച്ചത്തെയാണ്. എവിടോട്ടാ സ്വീകരിക്കുന്നതെന്നറിയോ? ഇരുട്ടിലോട്ടാ സ്വീകരിക്കുന്നത്. ഇരുട്ടിലോട്ട് വെളിച്ചത്തെ സ്വീകരിക്കുമ്പോ എന്നാ സംഭവിക്കുന്നതെന്നറിയോ? വന്നവനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ്. ഹല്ലേലൂയ. നരകം എന്ന വിശേഷണം, അല്ലെങ്കിൽ പാതാളം എന്ന വിശേഷണം, അല്ലെങ്കിൽ നരകയാചന എന്ന വിശേഷണം, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നിടത്തെല്ലാം പറഞ്ഞിരിക്കുന്നത് അവിടെ ഇരുട്ടുണ്ട്, അവിടെ പല്ലുകടിയുണ്ട്, അവിടെ അന്ധതമസ്സുണ്ട്, അവിടെ കരച്ചിലും പല്ലുകടിയുമുണ്ട്, അവിടെ ഇരുട്ടാണ്, ഇരുട്ടുകൊണ്ട് ഉപ്പിടുകയാണ്, അവിടെ മുഴുവൻ ഇരുട്ടാണ്. ഹല്ലേലൂയ. കണ്ടോ, ന്യായവിധിയിലെ ഒരുത്തനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇരുട്ട് ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരുന്നേ. അന്നേരം ആ വെളിച്ചം ഇവിടെ ഉദിച്ചത്. ഹല്ലേലൂയ. എത്ര പേര് അത് കേട്ടു എന്നറിയത്തില്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ന്യായവിധിയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാൻ വേണ്ടി ഇരുട്ട് ഇവിടെ ഇങ്ങനെ വ്യാപരിച്ചപ്പോഴാണ് ഏതവനെയും പ്രകാശിപ്പിക്കുന്ന, ഓ ഹല്ലേലൂയ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന, കരങ്ങൾ അടിച്ചുകൊണ്ട് ആ വെളിച്ചത്തിനായിട്ടൊന്ന് നന്ദി പറഞ്ഞു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നത്. എന്നാൽ ആ വെളിച്ചത്തെ കൈക്കൊണ്ടവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതാണ് 9-ാം വാക്യത്തിലാ പറഞ്ഞേ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉണ്ടായി, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവനെ അവരെ കൈക്കൊണ്ടില്ല, സ്വന്തമായവരെ യഹൂദന്മാരായിരുന്നു, യഹൂദന്മാരാകുന്ന സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ തൊട്ട് താഴത്തെ വാക്യത്തിൽ പറയുക, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അധികാരം കൊടുത്തു. കരമടിച്ചൊന്ന് സ്വീകരിച്ചു ആ പദത്തെ, അവനെ കൈക്കൊണ്ട്. കണ്ടോ, സ്വന്തത്തിലേക്ക് വന്നു. എന്താ വെളിച്ചം? ഏതാ വെളിച്ചം? ന്യായവിധിയെ പുറത്താക്കുന്ന വെളിച്ചം. എത്ര പേര് കേട്ടു എന്നറിയില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ന്യായവിധിയെ പുറത്താക്കുന്ന വെളിച്ചം സ്വന്തമായതിലേക്ക് വന്നു, പക്ഷെ സ്വന്തമായവർ സ്വീകരിച്ചില്ല, അതുകൊണ്ട് അവർക്ക് ന്യായവിധിയുണ്ട്. ഇതാ പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പിന്നീട് വിശദീകരിക്കും പറയുന്നത്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കുമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ വേണമെങ്കിൽ ആ ഒരു പദം കൂടെ എന്നോട് ചേർന്ന് ഒന്ന് എടുത്ത് ഒന്ന് പിടിച്ചു, അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കാൻ ഇടവരും. ദയവായി പത്രോസ്ലീഹയുടെ ആ ലേഖനം ഒന്ന് എടുത്താട്ടെ. ആ വാക്യം കൂടെ ഒന്ന് ഞാൻ ഇപ്പൊ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. വെളിച്ചത്തെ സ്വീകരിക്കാത്തവർക്കാണ് ന്യായവിധി, വെളിച്ചത്തെ സ്വീകരിച്ചവർക്ക് ന്യായവിധി ഇല്ല. അടുത്തിരിക്കുന്ന രണ്ടു പേർക്കെങ്കിലും കര കൊടുത്തു പറഞ്ഞു, വെളിച്ചത്തെ സ്വീകരിച്ചവർക്ക് ന്യായവിധി ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. 1 പത്രോസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ് അത് കേട്ടോ. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. എന്താ ഈ ദൈവഗ്രഹം? ഇവിടെ ദൈവഗ്രഹം എന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രായേലിനെയാണ്. ഹല്ലേലൂയ. ദൈവം വസിക്കുവാൻ തെരഞ്ഞെടുത്ത ജനത്തിനിടയിൽ ന്യായവിധി ആരംഭിച്ചു. കാരണം 1:9-10 നമ്മൾ വായിച്ചു, സ്വന്തമായതിലേക്ക് വന്നു, ദൈവഗ്രഹത്തിലേക്ക് അവിടുന്ന് വന്നു, യഹൂദനാകുന്ന സ്വന്ത ജനം അവിടുത്തെ സ്വീകരിച്ചില്ല, സ്വീകരിച്ചവർക്ക് ന്യായവിധി ഇല്ല, സ്വീകരിക്കാത്തവർക്ക് ന്യായവിധി ഉണ്ട്. അതാ ഈ വാക്യത്തിൽ കണ്ടേ. ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ. 4:17, ന്യായവിധി ലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. 4:17, ദിവസത്തിൽ. ദയവായിട്ട് ആ വാക്യം ഒന്ന് എടുത്താട്ടെ എല്ലാവരും. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിന്റെ 4:17, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? താനടങ്ങുന്ന യഹൂദ വംശത്തെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തെ അനുസരിക്കാത്തവരുടെ അവസ്ഥ എന്താകും? ഞാൻ എന്താ പറഞ്ഞു വരാൻ ആശിക്കുന്നത്? ന്യായവിധിയെ ഒഴിക്കാൻ, ഒന്നുകൂടെ ഇങ്ങോട്ട് നോക്കിക്കേ. ന്യായവിധി എന്ന് പറയുന്നത് ഇരുട്ടിനെ കൂട്ടുപിടിച്ചു വന്ന ഒന്നായിരുന്നു എന്ന് മനസ്സിലായോ? ഇരുട്ടിനെ കൂട്ടുപിടിച്ചു വന്ന ഒന്നായിരുന്നു ന്യായവിധി. ഇരുട്ടായിരുന്നു ന്യായവിധിയുടെ പ്രാബല്യം. ഹല്ലേലൂയ. ബഹുത്വം വരാൻ കാര്യം, ഇരുട്ടിനെ കൂട്ടുപിടിച്ച് ന്യായവിധി പറഞ്ഞു, ഞാൻ വന്ന് വാഴും, എല്ലാത്തിനെയും വിധിക്ക് കീഴിലേക്ക് ഞാൻ കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് വെളിച്ചം വന്നു. ഹല്ലേലൂയ. ഇരുട്ട് ന്യായവിധിയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയപ്പോൾ വെളിച്ചം കർത്താവിന്റെ അടുക്കിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്നു. ആ വെളിച്ചം എന്ത് ചെയ്യുന്നറിയോ? ഏതും മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. സ്വന്തത്തിലേക്കാണ് വന്നേ, പക്ഷെ സ്വന്തക്കാർ കൈവിട്ടു, നിങ്ങ ബന്ധക്കാർ കൈവിട്ടു. അവർ പറഞ്ഞു ഞങ്ങൾക്കിതിനെ വേണ്ട, നിങ്ങളും ഞാനും ഇതിനെ കൈനീട്ടി സ്വീകരിച്ചു. അതാ തൊട്ട് താഴത്ത് പാക്കിയത്, അവനെ കൈക്കൊണ്ട് ചേർന്ന് പറഞ്ഞു അറിയാവുന്നവര്, അവനെ കൈക്കൊണ്ട് കരമടിച്ചുകൊണ്ട് ഒരു ആഘോഷമാക്കിക്കോ വാക്യത്തെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആ പദമൊന്ന് ചേർന്ന് പറഞ്ഞ് സ്വീകരിച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അധികാരം കൊടുത്തു. എന്നിട്ട് പറയുക, അവർ വേറൊരു രാജ്യത്തിൽ ജനിച്ചിരിക്കുന്നു. ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല. ഹല്ലേലൂയ. പിന്നെ എങ്ങനെയാ ജനിച്ചത്? ദൈവത്തിൽ നിന്ന് ജനിച്ചു. എങ്ങോട്ടാ ജനിച്ചു വീണത്? പുതിയ ഒരു രാജ്യത്തിൽ. അവിടെ ഇരുട്ടില്ല, യേശു അവിടുത്തെ വിളക്കാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാകുന്ന യേശു അവിടുത്തെ വിളക്കാണ്. ഇന്ന് ആ വിളക്കാണ് നിങ്ങളിലും എന്നിലും കത്തിയിരിക്കുന്നത്. എവിടെ ഒന്നിനും നിങ്ങളെ ഒതുക്കി വെക്കാൻ കഴിയുകയില്ല. എത്ര പേരെന്നെ കേൾക്കുന്നു എന്ന് എനിക്കറിയില്ല. കർത്താവ് കത്തിച്ച നിങ്ങൾ മലയിലിരിക്കുന്ന പട്ടണം പോലെയാണ്. കർത്താവ് കത്തിച്ച നിങ്ങൾ തണ്ടിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെയാണ്. ഓ ഹല്ലേലൂയ. എത്ര പേർ ഒതുക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ പൊങ്ങി 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 വന്നുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ഇരിക്കുന്ന അഭിഷേകം ഒതുങ്ങുന്ന അഭിഷേകമല്ല, വർദ്ധിക്കുന്ന അഭിഷേകമാണ്. നാൾക്ക് നാൾ മിനിറ്റോട് മിനിറ്റ് കൂടുമ്പോൾ വർദ്ധിക്കുന്ന ഗ്ലോറിയസ് അനോയിന്റിംഗ് ആണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന അഭിഷേകം. ഇന്നിത് പറയുമ്പോൾ നിങ്ങൾ ഈ വചനത്തിന്റെ സത്യം അറിയാതിരിക്കരുത് പ്രിയരെ. യേശു ക്രിസ്തുവിലായ നിങ്ങൾക്ക് ശിക്ഷാവിധിയില്ല. യേശു ക്രിസ്തുവിലായ നിങ്ങൾക്ക് ന്യായവിധിയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഇനി ജഡ്ജ്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ല. അപ്പൊ ബ്രദറെ, വെള്ളസിംഹാസനത്തിന് മുമ്പേ നാം എല്ലാവരും നിൽക്കേണ്ടി വരുമെന്ന് വാക്യമുണ്ടല്ലോ. ഹല്ലേലൂയ. എന്താണ് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത്? നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ന്യായവിധി സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് വാക്യമുണ്ടല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? ഇനി നടക്കാൻ പോകുന്നത് വിശുദ്ധന്മാർക്ക് പ്രതിഫല വിവജനമാണ്. ഇന്ന് കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുന്നവരെ ആദരിക്കുന്ന പരിപാടിയാ ഇനി വിശുദ്ധന്മാർക്ക് സംഭവിക്കാനിരിക്കുന്ന. ദൈവ മക്കളെ, നിങ്ങൾക്ക് ന്യായവിധി ഇല്ല. ഹല്ലേലൂയ. ഞാനതിന്റെ ആശയം പല ആവർത്തി വിശദീകരിച്ചിട്ടുണ്ട്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നിരുന്ന ഒരു വ്യക്തി യേശുവേന്ന് വിളിക്കുമ്പോ, ഉള്ളീന്ന് വിളിക്കുമ്പോ, ഹല്ലേലൂയ, ഉള്ള് തുറന്ന് കർത്താവേന്ന് വിളിക്കുമ്പോ, ആ വ്യക്തിയെ യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും അങ്ങനെ Ephesians 2:7 പ്രകാരം അവനോടൊപ്പം വരും കാലഘട്ടങ്ങളിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ കാണിക്കേണ്ടതിന് യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇങ്ങനെ ഇരുത്തിയ നിങ്ങളെ താണ ഭൂമിയില് ഇപ്പൊ ഡ്യൂട്ടിക്ക് വേണ്ടി വിട്ടിരിക്കുക. അതാ കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനും മീതെ കയറിയവനുമാകുന്നു. എന്നിട്ടാ പറയുന്നത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചയച്ചിരിക്കുന്നു. എന്തിനാ നിയമിച്ചയച്ചിരിക്കുന്നേ? സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട നിങ്ങളെ താണ ഭൂമിയിൽ അപ്പോസ്തോലൻ, പ്രവാചകൻ, ഇടയൻ, സുവിശേഷകൻ, ഉപദേഷ്ടാവ്, ഫൈവ് ഫോൾഡ് മിനിസ്ട്രി ഓഫ് ദി ന്യൂ ടെസ്റ്റമെന്റ്, പുതിയ നിയമത്തിന്റെ അഞ്ചുവിധ ശുശ്രൂഷകളുമായിട്ട് ഇപ്പൊ അയച്ചിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ശുശ്രൂഷകൾ ആദരിക്കാൻ ആരുമില്ലല്ലോ, സാരമില്ല, നിങ്ങളെ മാനിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാടാത്ത കിരീടം തന്ന് നിങ്ങളെ ഹോണർ ചെയ്യുന്ന ദിവസം വരാൻ പോകുന്നു. നിങ്ങളെ ആരാണ് വിട്ടത്? അവരാണ് നിങ്ങളെ ഹോണർ ചെയ്യേണ്ടത്. ആരാണോ നിങ്ങൾ ഡ്യൂട്ടിക്ക് വിട്ടത്, അവരാണ് നിങ്ങളെ ഹോണർ ചെയ്യേണ്ടത്. നിങ്ങളെ വിട്ടത് പ്രധാന ദൈവദൂതന്റെ അകമ്പടിയോടുകൂടെ, സ്വർഗീയ സൈന്യത്തിന്റെ അകമ്പടിയോടുകൂടെ, സ്വർഗത്തിൽ ഇരുത്തിയ ശേഷമാണെങ്കിൽ നിങ്ങളെ മാനിക്കുവാൻ തിരികെ ചേർക്കുവാൻ അതേപോലെ തന്നെ വരും. അതുകൊണ്ടാണ് തെസ്സലോനിക്കൽ എങ്ങനെ പറഞ്ഞത്? കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ ഡ്യൂട്ടിക്കിടയിൽ മരിച്ചവർ, ക്രിസ്തുവിലായിട്ട് ക്രിസ്തുവിൽ മരിച്ചവർ, ഡ്യൂട്ടിക്കിടയിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവർ കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. എന്താ അവിടെ സംഭവിക്കുന്നത്? ഇനി നടക്കുവാൻ പോകുന്നത്, ഇന്ന് ശരീരത്തിൽ ഇരുന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എത്ര ഓടുന്നു, ഇതിനെല്ലാം പ്രതിഫലങ്ങൾ അവിടെയുണ്ട്. കിരീടങ്ങൾ പലതുണ്ട് അവിടെ. ഹല്ലേലൂയ. വാടാത്ത കിരീടം പ്രാപിക്കുക. അന്ന് ഒലിവില കൊണ്ടും മറ്റിലകൾ കൊണ്ടും ഉണ്ടാക്കി വെച്ച കിരീടങ്ങൾ അവിടെ ആൾക്കാരെ ഹോണർ ചെയ്ത് അണിയിക്കാറുണ്ടായിരുന്നു. പക്ഷേ വെയിലാകുമ്പത്തേന് എന്നാ പ്രശ്നം എന്നറിയോ? ഒലിവില ചുങ്ങും. ഹല്ലേലൂയ. ഇലകൾ ചുങ്ങിപ്പോകും, കിരീടമെല്ലാം ചുങ്ങിപ്പോകുക. അതുകൊണ്ടാണ് പത്രോസ്ലിഹ നോക്കിയിട്ട് പറയുന്നത്, പൗലോസ്ലിഹ നോക്കിയിട്ട് പറയുന്നത്, നീതിയുടെ വാടാത്ത കിരീടം, കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു, വാട്ടമില്ലാത്ത കിരീടം, ചെയ്ത പ്രവൃത്തിക്ക് ഒത്തവണ്ണമുള്ള കിരീടം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഓടിയതിന് ഒത്തവണ്ണമുള്ള കിരീടം, പ്രതിഫലം തന്നു മാനിക്കുന്ന ദിവസമുണ്ട്. അല്ലാതെ നിങ്ങളെ ഇനി അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് ഇറക്കിയിട്ട് അങ്ങോട്ട് കയറ്റിയിട്ട് ഈ പരിപാടി ഒന്നും ഇല്ല. പുത്രനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല, കരമടിച്ച് പുത്രനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധി ഇല്ല, പുത്രനിൽ വിശ്വസിക്കുന്നവൻ പുത്രന്റെ കൂടെയാണ്, വിട്ടുപിരിഞ്ഞാൽ കർത്താവിന്റെ കൂടെയുള്ള ജീവിതത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഓ കരമടിച്ച് യേശുവേ നന്ദി എന്ന് പറഞ്ഞു. ഇന്ന് ഈ ദേശത്തുനിന്ന് ഞാൻ ഈ വചനം ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നു, ഇരുട്ടിനെ കൂട്ടുപിടിച്ച്, അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ മനസ്സിൽ, ഇരുട്ടിനെ കൂട്ടുപിടിച്ച് ന്യായവിധിയെ മനുഷ്യരുടെ ഇടയിൽ കൊണ്ടുവരുന്ന, ന്യായവിധിക്ക് കാരണമായി ഇരുട്ടിനെ പ്രകാശപൂരിതമാക്കുന്ന ലോകത്തിന്റെ വെളിച്ചമായ പ്രകാശം ഓ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശുവാണ്. അവിടുന്ന് ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി ഉലാവുന്നുണ്ട്, പല വീടുകളിലേക്ക് അവിടെ നടക്കുന്നുണ്ട്. ഇരുട്ടിനല്ല നിങ്ങളുടെ വീട്ടിൽ ഇനി സ്ഥാനം, അന്ധകാരത്തിനല്ല നിങ്ങളുടെ വീട്ടിൽ ഇനി സ്ഥാനം, കർത്താവിന്റെ വെളിച്ചം നിങ്ങളുടെ വീട്ടിൽ കയറി വാഴുന്ന മിനിറ്റുകളാ. എത്ര മക്കൾ ഇത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ അടിച്ചുകൊണ്ട് ശക്തിയോടെ ഓ ഹല്ലേലൂയാ എന്ന് പറഞ്ഞു തുടങ്ങിക്കോ. പുത്രനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. ഒന്ന് ഉറച്ചൊന്നിനോട് ചേർന്ന് പറഞ്ഞു, പുത്രനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. ന്യായവിധി എന്നതോ വെളിച്ചം ഉണ്ടായിട്ടും ഒരുത്തൻ ഇരുട്ടിന്റെ പുറകെ പോയതാ. ഹല്ലേലൂയ. ഈ ഗതികേട് നിങ്ങൾക്കും എനിക്കും ഇല്ല കേട്ടോ. ഹല്ലേലൂയ. നമ്മളെ അട്രാക്ട് ചെയ്യുവാൻ ഈ വെളിച്ചത്തിന് പറ്റി. ഹല്ലേലൂയ. നമ്മെ സ്വാധീനിക്കാൻ ഈ വെളിച്ചത്തിന് പറ്റി. ഈ വെളിച്ചം നമ്മെ സ്വാധീനിച്ചു, വെളിച്ചമുള്ളവരാക്കി നമ്മെ മാറ്റി. ഈ വെളിച്ചം നമ്മളിൽ വന്നു, നാം പ്രകാശപൂരിതമായി ഏതവനെയും പ്രകാശിപ്പിക്കും, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം എന്നെയും പ്രകാശിപ്പിച്ചു. ഒന്ന് ചേർന്ന് പറഞ്ഞു, എന്നെയും പ്രകാശിപ്പിച്ചു. പ്രകാശിപ്പിച്ചില്ലേ ഒന്ന് പറഞ്ഞേ, എന്നെയും പ്രകാശിപ്പിച്ചു. ഈ വെളിച്ചം എന്നെയും പ്രകാശിപ്പിച്ചു. ഇരുട്ടിന്റെ കൂട്ടുപിടിച്ച് നരകത്തിന്റെ വിറകുള്ളിയായി പോയിക്കൊണ്ടിരുന്ന എന്നെ യാദൃശികമായി സുവിശേഷത്തിന്റെ സത്യം അട്രാക്ട് ചെയ്തു. ഞാനത് ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോഴേ, ഹല്ലേലൂയാ. അതാ വാക്യത്തിൽ കണ്ടത് പ്രിയമുള്ളവരെ, ന്യായവിധി ഒഴിഞ്ഞു പോയി. ഒന്ന് ചേർന്ന് പറഞ്ഞ്, ന്യായവിധി ഒഴിഞ്ഞു പോയി, ശിക്ഷാവിധി ഒഴിഞ്ഞു പോയി. യോഹന്നാന്റെ സുവിശേഷത്തിലെ ആ വാക്യം വായിച്ചു ഞാൻ അവസാനിപ്പിക്കാം. 3:18-19 അവനിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധി ഇല്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ, ഹിസ് നെയിം, നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. നാമത്തിൽ വിശ്വസിക്കായികയാൽ, നാമത്തിന്റെ ഉടമസ്ഥനെ വിശ്വസിക്കായികയാൽ, നാമം സ്വീകരിച്ചു വന്നവൻ ദൈവമാണെന്ന് വിശ്വസിക്കായികയാൽ, നാമം സ്വീകരിച്ചവൻ ദൈവമാണെന്ന് വിശ്വസിക്കായികയാൽ അവർക്ക് ന്യായവിധി വന്നിരിക്കുന്നു. 19 ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ ഇരുന്നിട്ടും, ഓ അതാ കേൾക്കേണ്ടത്, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ, വെളിച്ചത്തെ സ്വീകരിക്കുവാൻ മനസ്സില്ലാതെ മനുഷ്യൻ പ്രവൃത്തിയിൽ ആശ്രയിച്ചതിനാൽ, പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തൻ്റെ പ്രവൃത്തിയുടെ ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല. വന്നാൽ പ്രകാശിപ്പിക്കാൻ വെളിച്ചം തയ്യാറാ. നിങ്ങളൊന്നും ചെയ്യണ്ട, വെളിച്ചം നിങ്ങളെ പ്രകാശിപ്പിക്കാൻ തയ്യാറാ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായത്, ഈ വെളിച്ചത്തിന്റെ അടുക്കൽ ആര് വന്നോ അവരെ എല്ലാം പ്രകാശിപ്പിച്ചിട്ടുണ്ട്, പ്രകാശിപ്പിക്കാതെ വിടത്തില്ല. അവരുടെ വീട് മുഴുവൻ പ്രകാശപൂരിതമായിരിക്കും. ഇന്നൊരു പക്ഷെ ഒറ്റയ്ക്കായിരിക്കും, പക്ഷെ വീട് മുഴുവൻ പ്രകാശപൂരിതമായിരിക്കും. കാരണം വെളിച്ചത്തിന്റെ സ്വഭാവം അതാ, വെളിച്ചം കീഴടങ്ങുന്നതല്ല, കീഴടക്കുന്നതാ. കരമടിച്ചൊന്ന് വേണമെങ്കിലും സ്വീകരിച്ചോ പദത്തെ, വെളിച്ചം കീഴടങ്ങുന്നതല്ല. ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അയ്യോ ഇവിടെ ഭയങ്കര ഇരുട്ടാണ് ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് വെളിച്ചം ഓടുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അന്ധകാരം മൂടിക്കിടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ആ ചെറിയ വെളിച്ചത്തിന്റെ നാമ്പൊന്ന് തെളിയിച്ചു നോക്കി, അത്രയും സ്ഥലത്ത് ഇരുട്ടിനെ തള്ളി 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 മാറ്റി വെളിച്ചം ആധിപത്യം സ്ഥാപിക്കും. ഇത് തന്നെയാ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ സംഭവിക്കുന്നത്. ഇന്നൊരു പക്ഷേ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ, പക്ഷേ ഈ വെളിച്ചത്തെ ഒന്ന് അനുവദിക്കേ, കേറി വാഴാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ ഇരുട്ടിനെ പുറത്താക്കുകയല്ല, നിങ്ങൾ മദ്യപാനം നിർത്തണ്ട, നിങ്ങളിൽ വന്നവൻ മദ്യപാനം നിർത്തും. ഹല്ലേലൂയ്യ. ഹല്ലേലൂയ. നിങ്ങൾ ആരെ സ്വീകരിച്ചോ അവൻ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. നിങ്ങൾ രോഗസൗഖ്യം തരണമേ എന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടെ വന്നവൻ രോഗസൗഖ്യം നിങ്ങൾക്ക് തരാതിരിക്കയില്ല. കാരണം വെളിച്ചവും ഇരുട്ടും ഒന്നിച്ചിരിക്കയില്ല. എവിടെ വെളിച്ചം വരുന്നു അവിടെ ഇരുട്ട് ഓടിമാറുക തന്നെ ചെയ്യും. എന്നാ പേര്? നമ്മൾ ആ മീറ്റിംഗിന് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് വരിക? വരിക. ലതിക ചേച്ചി, ചേച്ചി അവിടെ നിന്നപ്പോ യേശു ചേച്ചി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഞാന് ഈ മകളുടെ ഇടത്തെ ചെവിയെ സൗഖ്യമാക്കുകയാണ്. എന്നാ എന്നാ സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. സൗഖ്യമാക്കുന്നു എന്നല്ലാതെ ഇതിന്റെ വിഷയമൊന്നും എനിക്ക് മനസ്സിലായില്ല. ചെവിക്കകത്തുനിന്ന് തലച്ചോറിലേക്കുള്ള ഒരു ഞരമ്പ് ബ്ലോക്ക് ആയിരിക്കുകയാണ്. എത്ര വർഷമായിട്ട്?
മൂന്നര വർഷം.
ചേച്ചി എവിടാ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? ഇതിന്
പ്രൈവറ്റ് ആയിട്ട് പോയി കാണായിരുന്നു.
ഏത് ഏത് ഡോക്ടറെയാ കണ്ടുകൊണ്ടിരുന്നത്?
ഡോക്ടർ രാജൻ.
ഇപ്പം ഡോക്ടർ രാജൻ
എടുത്തിട്ട് ഒരു ഫലവും ഇല്ല.
മൂന്നര വർഷം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒരു ഫലവും ഇല്ല. ജീസസ്. പക്ഷെ ചേച്ചിക്ക് ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ യേശു ഇപ്പൊ ചേച്ചിയെ സൗഖ്യമാക്കുന്നു? ഈ മിനിറ്റിൽ. ഇതാരാ? മരുമകള്? മോള് തന്നെ. കുഞ്ഞെ മോള്. ഹല്ലേലൂയ. മക്കളെ, കർത്താവ് അമ്മയെ സൗഖ്യമാക്കുക കേട്ടോ. മോൾക്ക് അറിയാം ഈ വിഷയം. ഓക്കെ. എന്നിട്ട് ഈ ചെവിയുടെ ഈ ഞരമ്പിങ്ങനെ വന്നുകൊണ്ടാണോ ഇതിന്റെ കേൾവി നഷ്ടപ്പെട്ടത്? എങ്ങനെയാ ഇതിന്റെ കേൾവി നഷ്ടപ്പെടുന്നത്? എങ്ങനെയത്? അതെന്നെ ഈ ഞരമ്പിന്റെ പ്രശ്നം കൊണ്ടാ. ഒരൊറ്റ നിമിഷം യേശുവേ എന്ന് വിളിക്കാമെങ്കിൽ ഇപ്പൊ ഇത് തുറന്നു വരും. ഒരു സംശയം വേണ്ട. ചേച്ചി ആ ചെവിയിലോട്ട് കൈയെന്ന് വെച്ചു. ഞാൻ കൈവെക്കുന്നില്ല, കാരണം എനിക്ക് സൗഖ്യമാക്കുന്ന സിദ്ധിയില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ഇവിടെ നിൽക്കുന്ന ഇവിടെ വന്നിരിക്കുന്നവരിൽ ഏറ്റവും ചെറിയവനാണ് ഞാൻ. ഒരിക്കലും എനിക്ക് ചേച്ചിയെ സൗഖ്യമാക്കാനുള്ള കഴിവോ സിദ്ധിയോ ഒന്നുമില്ല. പക്ഷെ യേശുവിന് ചേച്ചിയെ സൗഖ്യമാക്കാതിരിക്കാൻ പറ്റത്തില്ല. അവിടുന്ന് സൗഖ്യമാക്കിയാൽ ചേച്ചി സൗഖ്യമാകും. അവിടുന്ന് സൗഖ്യമാക്കിയില്ലെങ്കിൽ ചേച്ചി വന്ന പോലെ തിരിച്ചു പോകും. പക്ഷെ എനിക്ക് ഉറപ്പാ അവിടുന്ന് സൗഖ്യമാക്കുമെന്ന്. അത് എനിക്ക് കർത്താവിനോടുള്ള ബന്ധത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. എൻ്റെ കർത്താവേ, ഈ ചേച്ചി ഇപ്പൊ വിശ്വസിക്കുന്നു. മൂന്നേ മുക്കാ കൊല്ലമായിട്ട് പല ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടും തലയിൽ നിന്ന് ഉള്ള ഞരമ്പിന്റെ പ്രശ്നം ഹേതുവായിട്ട് നഷ്ടപ്പെട്ടതെല്ലാം ഇപ്പം പുനരുദ്ധരിക്കപ്പെടട്ടെ. ഓ അണ്ടേ, കർത്താവിന്റെ മഹത്വ ശരീരത്തെ അടിക്കുന്നു. സോണി മോളെ വരിക. മോൻ എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ?
എഞ്ചിനീയറിംഗിന്
പഠിക്ക. ഏത് ഡിപ്പാർട്ട്മെന്റാ പഠിക്കുന്നത്? സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുക. ശരി മകളെ, യേശു വിടുവിച്ച് കേട്ടോ. സന്തോഷത്തോടെ പോക്കോ കേട്ടോ. എത്ര നാളായാലും നീ അസ്വസ്ഥത തുടങ്ങിയിട്ട്? സോണിയുടെ ആ വലിയ സാക്ഷ്യത്തെ നിങ്ങൾ കണ്ടതല്ലേ? അവളെ ഇവിടെ ചുമന്നുകൊണ്ട് വരുന്നത്. 8 വർഷത്തെ കെട്ടുകളെ യേശു അഴിച്ച് ആ മകളെ സ്വാതന്ത്ര്യപ്പെടുത്തിയിരിക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ടൊന്ന് യേശുവിന് മഹത്വം കൊടുക്കുക. ലതിക ചേച്ചി അല്ലേ? വരിക ചേച്ചി. ചേച്ചിയുടെ ഈ കേൾക്കാവുന്ന ചെവി ഒന്ന് അടച്ചു പിടിച്ചേ. അങ്ങനെ ഒന്നും അടച്ചാ പോരാ. ഇങ്ങനെ കണ്ണ കണ്ണ ഞാൻ കാണ ഇവരെ കാണിക്കണ. ഫുൾ അടച്ചാ പിടിച്ച.
എന്റെ ഭർത്താവും രണ്ട് ആൺമക്കളും ഭാര്യമാരും മൂത്തമോന്റെ രണ്ട് മക്കളും. മൂത്തമോന്റെ പേര് ജിതിൻ, ഇളയമോന്റെ പേര് ജിതീഷ്.
കൊച്ചുമക്കളുണ്ടോ?
കൊച്ചുമക്കളുണ്ട്.
എത്ര കൊച്ചുമക്കളുണ്ട്?
രണ്ട് മക്കളുണ്ട്.
കൊച്ചുമക്കളുടെ പേരാണ്?
മൂത്ത കൊച്ചിന്റെ പേര് ലയ, ഇളയാറിന്റെ പേര് ജ്വാല.
ക്ലിയർ ആയിട്ട് കേൾക്കണ്ടോ? ഞാൻ പറയുന്നത്
കേൾക്കുന്നുണ്ട്.
കരങ്ങളെ അടിച്ചുകൊണ്ട് 3.25 വർഷമായിട്ട് എത്ര ചികിത്സ നടത്തിയിട്ടും സംഭവിക്കാത്തതിനെ യേശുനാഥൻ തുറന്നു വിട്ടിരിക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുനാഥന് മഹത്വം കൊടുക്കുക. അവിടുന്ന് അത്ഭുത മന്ത്രി, അവിടുന്ന് വീരനാം ദൈവം, അവിടുന്ന് നിത്യപിതാവ്. അവിടെ ആ മഞ്ഞ 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 ചുരിദാറിട്ട് ആ സഹോദരി ആ മകൾ വെളിച്ചത്തെ അനുവദിച്ചപ്പോൾ തന്നെ ആ ശരീരത്തിൽ നിന്ന് ഇരുട്ടുകൾ ഓടുന്നത് ഞാൻ കാണുന്നു. അത് കൈ ഉയർത്തിക്കുന്നുയ. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുകയാണെന്ന എന്റെ ചിന്ത ശരിയാണോ? ഞാൻ പറയാം, ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതെ, ഇങ്ങോട്ടൊന്ന് വന്നാട്ടെ. കാർത്താവിന്റെ കരം നിങ്ങളെ തൊടുന്നു, യേശുനാഥൻ നിങ്ങളെ തൊടുന്നു, അത്ഭുത പ്രവർത്തനം നിങ്ങളെ തൊടുന്നു, യേശുവിന്റെ കരം നിങ്ങളുടെ മേൽ വന്നടിക്കുന്നു. ചേച്ചി എന്താ പേര്? ചേച്ചിയുടെ പേരെന്നാ? ഏ
സിന്ധു.
ഞാൻ ആദ്യമായിട്ട് കാണുവാന്നോ? എവിടാ വീട്? ചേച്ചി നിങ്ങൾ ഇവിടെ നിന്നപ്പോ യേശു എനിക്ക് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വിളിച്ചത്. വേറൊന്നുമല്ല, ഈ സമയത്ത് കർത്താവിന്റെ മഹാശക്തി നിങ്ങളുടെ ശരീരത്തിൽ വന്ന് അടിക്കാൻ പോവുകയാണ്. യേശു എന്നോട് പറഞ്ഞു, ഇവളുടെ നട്ടലിന് പ്രയാസം വന്നിട്ട് ഇടുപ്പുകൾ തകർന്നിരിക്കുകയാണ്. ഒരു കാലെടുത്തു വെക്കാൻ പോലും ചില സമയത്ത് കൈയുടെ സഹായം വേണം. അത്തരത്തിൽ ബലഹീനമായിരിക്കുകയാണ് ഇവളുടെ ശരീരമെന്ന് യേശു പറഞ്ഞു. കർത്താവ് നിന്നെ വിടുവിക്കുന്നു മകളെ. ശരിയാണോ ഞാൻ ഈ പറയുന്നേ?
ശരിയാണോ?
എങ്ങനെ സംഭവിച്ചതാണത്? കേട്ടില്ല.
ഡിസ്കിന്റെ കംപ്ലൈന്റ് ആണ്.
എങ്ങനെ സംഭവിച്ചതാ ഡിസ്കിന്? വീഴ്ചയാണ്. എപ്പോഴാ വീണ്? എത്ര വർഷമായി വീണിട്ട്? ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് വീണതാ. അതിന്റെ കംപ്ലൈന്റ് ഇല്ല, ഡിസ്ക് ഇത് നിൽക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഇടുപ്പിലാണ് പ്രയാസം, ഈ അല്ലേ ഇടത്തെ വശമാണ്? ചേച്ചി കർത്താവിന്റെ മഹാശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ അടിക്കാൻ പോവാ. യേശുവേത് വിളിച്ചാച്ചാ മതി കേട്ടോ, ഇവരൊന്നും ചെയ്യണ്ട. ഓ, നിങ്ങളെല്ലാരും ഒന്ന് കണ്ടേ, ഈ മകളെ യേശു ഒന്ന് തൊടുന്ന ഒന്ന് കണ്ടേ. കർത്താവിന്റെ അഴിയുന്നു, ഇതാഴിഞ്ഞു പോകുന്നു, ഇതാഴിഞ്ഞു പോകുന്നു. ഒരാളോട് വേണമെങ്കിൽ ഒന്ന് പിടിച്ചു, ഒരാളോട് വേണമെങ്കിൽ ഒന്ന് പിടിച്ചു. വലിയ ദൈവശക്തി ആ മകളുടെ മേലെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അസാധാരണമായ സൗഖ്യമായത് ഈ സമയത്ത് പുതിയ നട്ടലുകളെ കർത്താവ് ഓ സൃഷ്ടിക്കുന്നു. ദൈവശക്തി അടിക്കുന്നു, നിറയട്ടെ ശരീരമാസകലം, കർത്താവിന്റെ മഹത്വം കൊണ്ട് നിറയട്ടെ. ഓ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തി അടിക്കുന്നു, നിറയട്ടെ നിറയട്ടെ
നിറയട്ടെ.
സൗഖ്യമാവട്ടെ, ജീവൻ കയറുന്നു കേട്ടോ. അക്ഷരാർത്ഥത്തിൽ ആള് മാറുന്ന ഈ മകൾ, കർത്താവിന്റെ ജീവന്റെ സമൃദ്ധി ഈ ശരീരത്തിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ മഹത്വം കൊണ്ട് ഈ ശരീരം നിറയുന്നു. കണ്ടേ, ദാ യേശു തൊടുന്നു. ടച്ച്, നിറയട്ടെ 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 നിറയട്ടെ, ഫുൾ ആവട്ടെ. എന്റെ അടുക്കിലേക്ക് തള്ളി പിടിച്ചോണം, പൂർണ്ണ വിടുതലാവട്ടെ. വീഴ്ത്തരുത്, എന്റെ അടുത്തോട് തള്ളി പിടിക്കേ. പരിപൂർണ സൗഖ്യം ഈ മകളുടെ മേലെ ഉണ്ടാവട്ടെ. ആമേൻ. ചേച്ചി യേശു അത് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. സന്തോഷമായോ?
സന്തോഷം.
ഇതുകൊണ്ട് അങ്ങ് പ്രയാസപ്പെട്ടല്ലേ?
ശരിക്കും പ്രയാസപ്പെട്ടു.
എന്നാ എന്നാ വയ്യാത്ത? എന്താ എന്താ ചെയ്യാനാ വയ്യാത്ത? നടക്കാൻ പോലും പറ്റില്ല.
ഒരു വർഷമായിട്ട്
നടക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ ഒന്ന് ഓടിക്കേ, കരം അടിച്ചുകൊണ്ടെന്ന്. ഇങ്ങനെയാണ് ഇവിടെ ഒക്കെ ഓടുന്നത്. ഒരു പ്രയാസവും ഇല്ല, കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന്റെ മഹത്വം കൊടുക്ക. കർത്താവിന്റെ മഹത്വം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ചേച്ചി ഒന്ന് എഴുന്നേപ്പിച്ചേ, ആ ചേച്ചി ഒന്ന് എഴുന്നേപ്പിച്ചേ. ആ കർത്താവ് എന്നൊരു വിളി അങ്ങോട്ട് വിളിച്ചു. ചേച്ചി ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ. എത്ര വർഷമായി ഈ തൈറോയിഡിന്റെ മുഴ പ്രത്യക്ഷപ്പെട്ടു, എത്ര വർഷമായി?
അഞ്ചു വർഷം കൊണ്ട് മരുന്ന് കഴിക്കുകയാണ്.
ഒരു കുറവില്ല. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക.
ഓപ്പറേഷൻ പറഞ്ഞ് 10 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായി.
10 ദിവസം ഓപ്പറേഷൻ പറഞ്ഞ് സൗഖ്യമായിക്കോ ചേച്ചി. അതെല്ലോട്ട് പിടിച്ചോ. ഓഫ്. ഉയർത്തെഴുന്നേറ്റവനെ. ആ അത് പറഞ്ഞോ, അത് പറഞ്ഞോ.
എന്റെ കഴുത്തിൽ കത്തി വെക്കരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. എന്റെ കഴുത്തിൽ കത്തി വെക്കരുത്. എന്റെ കുഞ്ഞിന് ആരുമില്ല. എനിക്കൊരു മകനുണ്ട്.
പരിപൂർണമായിട്ട് ഈ മകൾ ഇപ്പോൾ ആ തൈറോയിഡിന്റെ മുഴ ആ കയ്യിൽ നിന്ന് എടുത്തു മാറ്റപ്പെടട്ടെ. ഓഫ്. എന്നെ പിടിച്ചോണം. ശക്തി അടിക്കുന്നു.
ദിവസവും ഞാൻ മരുന്ന് കഴിക്കുകയാണ്.
പൂർണ്ണ സൗഖ്യം എന്നീ മകൾക്ക് ലഭിക്കട്ടെ. പരിപൂർണ സൗഖ്യം നടക്കട്ടെ. എടുത്തു ഓ ണ്ടോ നിങ്ങൾ കാണാ യേശു അതിനെ എടുത്തു മാറ്റുന്നു. കണ്ടോ, എല്ലാരും ലൈവായിട്ട് കണ്ടോ. യേശു അത് ചെയ്യുന്നു. കർത്താവിന്റെ വലിയ ശക്തി അടിക്കുന്നു. വലിയ കൃപ ഇറങ്ങുക. ഭയങ്കര കൃപ ഇറങ്ങുക. വലിയ ദൈവകൃപ ഇറങ്ങുക. പരിപൂർണമായിട്ട് സൗഖ്യമാവുക. യേശുവിന്റെ നാമത്തിൽ ദേ പോണു. ഗെറ്റ് ഔട്ട്. ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക. യേശു അതിനെ എടുത്തു മാറ്റി എന്ന് ഉറപ്പുണ്ടെങ്കിൽ കരമടിച്ച യേശുവിന്, ഉറപ്പുണ്ടെങ്കിൽ മാത്രം കരമടിച്ച യേശുവിന്. ചേച്ചി, സംഭവം കർത്താവ് എടുത്തോണ്ട് പോയി. ഇങ്ങനെ പിടിച്ചേ തപ്പി നോക്കിയാ അവിടെ ഉണ്ടോന്ന്.
ഇല്ല.
ശരിക്കും നോക്കിക്കേ.
ഇല്ല.
കരങ്ങളെ അടിച്ചുകൊണ്ടുവന്ന യേശുവിന് എത്ര വലിപ്പം ഉണ്ടായിരുന്നു അതിന്. ഇവരുടെ കൂടെ വേറെ ആരാ വന്നിട്ടുള്ള കൂട്ടുകാരിയ, ബന്ധുവ, കണ്ടിട്ടുണ്ടായിരുന്നോ അത്? നോക്കണ, അതിപ്പോ അവിടെ ഉണ്ടോ നോക്കണ.
മറിഞ്ഞുപോയി.
കരം അടിച്ചുകൊണ്ട് യേശുവിന് മാത്രം. പ്രിയ പിതാവേ, രണ്ട് കരവും ഉയർത്തി ഇന്ന് ലോകവൻകരകളിൽ ഈ ശുശ്രൂഷകളെ വീക്ഷിക്കുന്ന ഇതിന്റെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. പുത്രനെ വിശ്വസിച്ചപ്പോൾ തന്നെ ന്യായവിധിയെ കൂട്ടുപിടിച്ചു വന്ന ഇരുട്ടിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ എടുത്തിട്ടതിനായിട്ട് നന്ദി കർത്താവേ. ഈ അത്ഭുത പ്രകാശത്തിൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ചരിത്രം മാറിയിരിക്കുക. അതിനായിട്ട് നന്ദി. പ്രത്യേക നിറവ് ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുട്ടിന്റെ ഒരു കണിക അവശേഷിക്കുന്നെങ്കിൽ അവിടേക്കും സത്യവെളിച്ചമാകുന്ന യേശുവേ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാകുന്ന കർത്താവേ, അവിടുത്തെ മഹത്വമുള്ള വെളിച്ചം പാഞ്ഞു ചെല്ലേണ്ടതിന് ഞങ്ങൾ വിശ്വാസത്താൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. ഈ വീടുകൾ സ്വതന്ത്രമാകട്ടെ. വ്യക്തികൾ സ്വതന്ത്രമാവട്ടെ. ധാരാളം കൃപ ഓരോ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ. അതിനായിട്ട് നന്ദി യേശുവേ.